പല ആളുകളുടെയും അനുഭവ സാക്ഷ്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. After I got saved, I used to listen very carefully to the testimonies of other people. Most of them had a beautiful testimonies about how they received the power of Holy Spirit into their lives. All of the individuals said the same thing. They said, while we were in prayer, I felt like a tremendous passage of electricity through my body, and I was taken to a different sphere. If you ask any person who is filled with the Holy Spirit to put them in, put that experience in words, they will come out with the same explanation. It is as if you are holding on to a live wire.
ഉണ്ടായിരുന്ന ലൈറ്റിന്റെ കണക്ഷൻ ഒന്ന് ശരിപ്പെടുത്തണമായിരുന്നു. അതിന് ഞാൻ തന്നെ സ്വിച്ച് ഓൺ ആയിരിക്കുന്നത് ഓർക്കാതെ ഒരു ഇരുമ്പ് കത്തി കൊണ്ട് ഇരുമ്പ് പിടിയുള്ള കത്തി കൊണ്ട് ഈ വയറ് മുറിച്ചു.
While I was a student in the hostel, one day my lamp was not working, and without realizing the fact that it is plugged into a live outlet, I took a iron knife and I cut this wire.
വയറ് മുറിഞ്ഞ അതിനകത്തുള്ള മെറ്റലിൽ ഈ ഇരുമ്പ് കത്തി മുട്ടിയപ്പോൾ പെട്ടെന്ന് ഷോക്ക് അടിച്ചു.
As soon as the knife touched the metal wire inside, I had a tremendous shock on my body. Even though it lasted only a few seconds, it was very powerful. I shook at the top of my voice. And the knife flew away from my head. And all my friends ran to me.
ഇങ്ങനെ ഒരു അനുഭവമാണോ പരിശുദ്ധാത്മാവിനെ കിട്ടുമ്പോൾ ഓരോരുത്തർക്കും ഉണ്ടാകുന്നത്?
Is this the experience that a person should have when he receives Holy Spirit?
കരണ്ട് കമ്പിയെ കയറി പിടിച്ച പോലെ അനുഭവം ഉണ്ടായി എന്ന് പറയുന്ന അപ്പച്ചനോട് അമ്മച്ചോട് ചോദിക്കണം, നിങ്ങൾ കരണ്ട് കമ്പിയെ എന്തെങ്കിലും പിടിച്ചിട്ടുണ്ടോ എന്ന്.
When a mother or a father or a grandmother or grandpa stand up and say the testimony that it was as if I was touching a live wire, ask them, have you ever touched a live wire?
അവർ ഒരിക്കലും കരണ്ട് കമ്പിയെ പിടിച്ചിട്ടില്ല.
No, they have never done that.
കരണ്ട് കമ്പിയെ പിടിച്ചാലുള്ള അനുഭവം എന്താണെന്ന് അവർ പറഞ്ഞുകൂടാ.
They don't know what will happen to them if they touch a live wire.
പിന്നെ എന്തുകൊണ്ടാണ് ഈ ഉപമാനം ഉപയോഗിക്കുന്നത്?
So why are they using this example?
അവരുടെ അനുഭവത്തെ വിശദീകരിക്കുവാൻ മറ്റൊരു വാക്കില്ല.
Because they cannot find any other words in the English language to explain what they experienced.
അവരുടെ ജീവിതത്തിൽ ഉണ്ടായ പ്രത്യേകമായ ഒരു അനുഭവം, അവരുടെ ജീവിതത്തിൽ വിശദീകരിക്കാൻ കഴിയാത്ത ഒരു അനുഭവം, വാക്കുകൾ കൊണ്ട് ഭാഷയിൽ വിശദീകരിക്കാൻ കഴിയാത്ത ഒരു അനുഭവം. അതുകൊണ്ടാണ് മനുഷ്യർക്ക് ഏറ്റവും ശക്തിയെ കുറിച്ച് അറിയാവുന്ന ഇലക്ട്രിസിറ്റിയുടെ ഉപമാനം അവർ ഉപയോഗിക്കുന്നത്.
This special experience that they had was beyond words, and the most powerful example they could come up with was that of a flowing electricity or a live wire, and that's why they used.
അതുകൊണ്ട് ഞാൻ അനുഭവത്തെ കറണ്ട് കമ്പി എക്സ്പീരിയൻസ് എന്ന് വിളിക്കട്ടെ.
Therefore we going to call Pentecostal experience as if we are touching or we are holding onto a live wire.
പെന്തിക്കോസ്തുകാരുടെ പ്രത്യേകതയാണ് കറണ്ട് കമ്പി എക്സ്പീരിയൻസ്.
Or the speciality of the Pentecostal people, what set us apart is this the experience of this live wire in our life.
വീണ്ടും ജനനം മാനസാന്തരമെങ്കിലും അനുഭവങ്ങളെക്കാൾ വ്യത്യസ്തമായ ശക്തമായ ഒരു അനുഭവം ഉണ്ടെന്ന് പെന്തിക്കോസ്തുകാർ പറയുന്നു.
We the Pentecostal people believe and proclaim that there is a higher experience than that of repentance and being born again.
കറണ്ട് കമ്പി എക്സ്പീരിയൻസ് നാം പറയുന്ന അതിനെ വിശദീകരിക്കുവാൻ പൗലോസ് ഉപയോഗിച്ച വാക്കാണ് ഈ അത്യന്ത ശക്തി.
The Paul has used a different terminology to give expression to the same God. He says that this great power,
ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്ര എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളാകുന്നു.
Excellency of this power not be of us but be of God. Therefore God has placed this great power in this earth.
അവിടെ പറയുന്ന സ്വർഗീയ നിക്ഷേപം അത്യന്ത ശക്തിയെ കുറിച്ചാണ്.
What is this heavenly treasure that he is talking about? It is the this exceedingly great power that is given to us.
പരിശുദ്ധാത്മ ശക്തിയെ കുറിച്ചാണ്.
He is actually talking about the power of the Holy Spirit.
പരിശുദ്ധാത്മാവിനാലാണ് വീണ്ടും എന്ന് നടക്കുന്നതെങ്കിലും വീണ്ടും ജനിച്ച ആളുകൾ വീണ്ടും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്ന ഉപദേശം വേദം സ്തോത്രത്തിൽ കാണുന്നു.
Even though we are born again by the power of the Holy Spirit, the word of God very clearly admonishes us that we must be filled with the Holy Spirit on a regular basis.
വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണമെന്ന് യേശു പറഞ്ഞ ജനനത്തെ കുറിച്ച്,
when Jesus was talking about being born of water and the Spirit, he was talking about the experience of being born again.
അവിടെ പറയുന്ന വെള്ളം ദൈവത്തിന്റെ വചനമാകുന്ന വെള്ളമാണ്.
The water mentioned there is the water that which is the word of God.
സ്നാനത്തിന്റെ വെള്ളത്തിന് ജനിപ്പിക്കാനുള്ള ശക്തിയില്ല, എന്നാൽ ദൈവത്തിന്റെ വചനം ജനിപ്പിക്കുന്ന വിത്താണ്.
When a person walks into the baptismal water, that water does not have any special power to regenerate a person, but the word of God has the regenerating power.
അപ്പോസ്തലനായ പത്രോസ് എഴുതി, കെട്ടുന്ന ബീജത്താലല്ല കെട്ടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവത്തിന്റെ വചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു.
Apostle Paul has said that it is not by a mortal seed, but by an immortal seed which can give us power that we are born again.
വിശേഷത്തിന്റെ വചനം ഒരു മനുഷ്യന്റെ ഉള്ളിലേക്ക് വീണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കുമ്പോഴാണ് വീണ്ടും സംഭവിക്കുന്നത്.
The experience of repentance and being born again happens when the seed of the gospel falls into the heart of a man, and the Holy Spirit is working in the heart of that man, and it leads him to regeneration.
മറിയയുടെ ഉദരത്തിൽ യേശു ഉരുവായത് ഒരു ഉപമാനമായി നമുക്ക് എടുക്കാം, പ്രതീകമായി എടുക്കാം.
We can take as an example for this process when Jesus was being born, being developed in the womb of Mary.
എപ്പോഴാണ് മറിയയുടെ ഉദരത്തിൽ യേശു ഉരുവായത്?
When was Jesus conceived in the womb of Mary?
ദൈവത്തിന്റെ സന്ദേശം അവൾ അറിഞ്ഞു കഴിഞ്ഞ് അവൾ പറഞ്ഞു, അടിയനിതാ കർത്താവിന്റെ ദാസി, അവിടുത്തെ വചനം പോലെ അടിയന് ഭവിക്കട്ടെ.
When she surrendered herself to the God's will, and she said that, here I am, I am your servant, let it happen to me according to thy will, that's when Jesus was conceived in her womb.
അവിടുത്തെ വചനം പോലെ അടിയന് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ അവൾ അവളുടെ ജീവിതത്തെ വചനത്തിന് വേണ്ടി തുറന്നു കൊടുത്തു.
When she opened her life to receive the word of God, confessing by her confession that let it happen to me according to thy word.
ആ സമയത്ത് ദൂതൻ പറഞ്ഞു, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വ്യാപരിച്ചു, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാ ഉൽപാദിതമാകുന്ന പ്രജ വിശുദ്ധ പ്രജയായിരിക്കും.
At that time the angel of God told her that the power of the Most High shall be fall upon you and thou shalt conceive.
ദൈവത്തിന്റെ വചനം സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിന്റെ ശക്തി അത്ഭുതത്തിന്റെ ശക്തി അവളുടെ മേൽ വ്യാപരിക്കുകയും ചെയ്തപ്പോൾ യേശു അവളുടെ ഉള്ളിൽ ഉരുവായി.
When she accepted the Lord's word and the power of the Most High fell upon her, that's when Jesus was conceived in her womb.
സുവിശേഷം കേൾക്കുന്ന ഒരു വ്യക്തി അവിടുത്തെ വചനം പോലെ അടിയന് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ ഹൃദയം തുറന്നു കൊടുക്കുമ്പോൾ അത്ഭുതത്തിന്റെ ശക്തി അവന്റെ മേൽ വിളിയിടുകയും പരിശുദ്ധാത്മാവിനാൽ ഒരു വിശുദ്ധ പ്രജ അവന്റെ ഉള്ളിൽ ഉരുവാകുന്നു.
When a person who is listening to the word of God finally surrenders his life to that eternal word of God and confesses that, Lord, let it happen to me according to thy will, it is at that occasion that a holy issue will be conceived within him.
പരിശുദ്ധാത്മാവിനാൽ ഉൽപാദിതമായ യേശുക്രിസ്തു 30-ാമത്തെ വയസ്സിൽ യോർദാൻ നദിയിൽ ഇറങ്ങി ചെന്ന ശ്രാവക യോഹന്നാന്റെ കൈപിടിച്ച് സ്നാനമേറ്റ് വെള്ളത്തിനു മുമ്പ് വരുമ്പോൾ പരസ്യമായി പരിശുദ്ധാത്മാവ് ഭ്രാന്തന്ന പോലെ യേശുവിന്റെ മേൽ ഇറങ്ങി വന്നു.
Even though Jesus Christ was conceived by the Holy Spirit at the age of 30, he walked into the waters of the river Jordan and he received water baptism, and as soon as he got out of that water, the Holy Spirit descended upon him like a in the form of a dove.
പരിശുദ്ധാത്മാവിനാൽ ഉൽപാദനായവനാണ് യേശുവെങ്കിലും അവന്റെ മേൽ വീണ്ടും ആത്മാവ് ഇറങ്ങി വരണമായിരുന്നു.
Even though Jesus was conceived in the Holy Spirit, he himself had to receive Holy Spirit on a regular occasion.
പരിശുദ്ധാത്മാവിനാലാണ് ഒരു മനുഷ്യൻ വീണ്ടും ജനിക്കുന്നതെങ്കിലും അവന് വീണ്ടും ഉണ്ടാകേണ്ട ഒരു അനുഭവമാണ് പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ഇറങ്ങി വരിക.
Even though a person is spiritually born by the power of the Holy Spirit, him, he must on a later occasion receive an infilling of Holy Spirit in his life.
യേശു ആത്മാവിന്റെ നിറവിൽ ഗലീലയിലേക്ക് പോയി.
And again we see that being filled with the Holy Spirit, he went into Galilee.
ആത്മാവിനാൽ ജനിച്ചവനാണ് യേശു. ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ് യേശു. അവൻ വീണ്ടും ആത്മനിറവിൽ പോകുന്നു.
Jesus was conceived in the Holy Spirit. He was filled with the Holy Spirit. But when he went into Galilee, it says there that he went there in the fullness of the power of the Spirit.
ഇതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിച്ച ആളുകൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, ആത്മനിറവിൽ ജീവിക്കണം.
Even though we are born, spiritually born by the power of the Holy Spirit, we must be filled with the Holy Spirit, we must be anointed with the Holy Spirit, and we must live in the power of the Holy Spirit.
എന്തിന്റെ ശക്തിയാണ്?
What is this exceeding great power mentioned here?
മൂന്നാമത്തെ റോമാലെ രണ്ട് കൊരിന്ത്യർ മൂന്നാമത്തെ ആയത്തിൽ
ആരാമധ്യായത്തിൽ
വരുമ്പോൾ ആ തേജസ്സേറിയ സുവിശേഷത്തിന്റെ ശുശ്രൂഷയ്ക്കെതിരെ വേറെ ഒരു ശക്തി പോരാടുന്നു.
And when they come into the fourth chapter, we can see that there is an opposing force that stands at the stumbling block against this glorious ministry that God has given them.
ആരാം വാക്യത്തിൽ വായിക്കും, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി.
In 2 Corinthians chapter 4 we read that in whom the God of this world has blinded the minds of them which believe not, lest the light of the glorious gospel of Christ, who is the image of God, should shine unto them.
ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കി വെച്ചിരിക്കുകയാണ്. അത് ശോഭിക്കാതിരിപ്പാൻ, അത് സ്വീകരിക്കാതിരിപ്പാൻ.
Even though the gospel is glorious, the ministry is glorious, the God of this world has blinded the eyes of many.
എന്നാൽ ദൈവമാകട്ടെ, യേശു ക്രിസ്തുവിന്റെ മുഖത്തുള്ള ദൈവദേശത്തിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടത് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു.
But in verse 6 we see that God has commanded the light to shine out of darkness has shined in our hearts to give the light of the knowledge of the glory of God in the face of Jesus.
അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കി വെച്ചിരിക്കുന്ന ഈ ലോകത്തിന്റെ ദൈവത്തിന്റെ ശക്തിക്കെതിരെ ക്ഷയമെടുക്കുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചു.
Yes, there is a power that has blinded the poor, blinded the eyes of the people who does not believe in the gospel of Jesus Christ. But against that, there is a light that shines upon our hearts.
സുവിശേഷം അറിയിക്കുന്നിടത്തല്ല ഈ രണ്ട് ശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടുകയാണ്.
Wherever there is a proclamation of the gospel of Jesus Christ, these two opposing forces are present.
ഒന്ന് ഇരുട്ടിന്റെ ശക്തി, മറ്റേ വെളിച്ചത്തിന്റെ ശക്തി.
One is the force of darkness and other is the counter force of light.
ഒന്ന് ഈ ലോകത്തിലെ ദൈവത്തിന്റെ ശക്തി, ഈ ലോകത്തിലെ ദൈവം നമ്മുടെ പറയുന്ന സാത്താന്റെ കാര്യമാണ്.
One is the force of the God of this world, God of this age, who is Satan.
എന്നാൽ ആ ഈ ലോകത്തിലെ ദൈവം കുരുടാക്കി വെച്ച മനസ്സുകളെ പുറക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ മേൽ മറ്റൊരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. വ്യാപരിക്കുന്ന ഈ അത്യന്ത ശക്തി ഇല്ല എങ്കിൽ
ഇരുട്ടിന്റെ ശക്തിയുള്ള പോരാട്ടത്തിൽ നാം പരാജയപ്പെട്ടു.
If we know how the presence of this exceeding power in our ministry, we will not overcome the powers of darkness, we will fail in our ministry.
അതുകൊണ്ടാണ് പെന്തിക്കോസ്തിന്റെ ശുശ്രൂഷയ്ക്ക് പ്രസക്തി ഏർന്നത്.
That is why the Pentecostal ministry is ever more relevant in this present age.
ലോക മിഷൻ ഫീൽഡുകളിലേക്ക് നോക്കിയാൽ കഴിഞ്ഞ കാലങ്ങളിൽ ആത്മശക്തിയില്ലാത്ത മിഷണറിമാർ billions and billions of dollars ചെലവഴിച്ചിട്ട് അവിടെ അവർക്ക് ഫലങ്ങൾ ഉളവാക്കുവാൻ കഴിയാതെ ഇടത്ത്
for ഇഷ്ടപ്പെടുന്ന അവസരത്തില് ഭൂമിയിൽ യേശുക്രിസ്തുവിന്റെ വിഷയം തുടരുവാൻ ആക്കിവെച്ചത് സാമാന്യരും പഠിപ്പില്ലാത്തതുമായ കുറച്ച് ആളുകളെ ആയിരുന്നു.
When Jesus Christ was ascended to heaven, just before that he had selected a group of people who were nothing but the common people to continue the ministry that he was doing on the face of the earth.
Adala govirangale jeyikkuna logam vyapakamaya oru sava sthapikkuvan ningalayirunnu sthapakarengal idu poleyulla matsya thodilaligaleyum idu poleyulla samoohathile rendathavarai thallappettavarai kadathapadunna korcha aalukaleyano ningal aakkivikkunnathu.
If we wanted to establish a universal church that could withstand the gates of hell, will we select a group of fishermen as the office bearers of the church?
Gamaliel ne onnavathe apostle ay maatchuga illa irunno.
We would have selected Gamaliel as the number one apostle.
Anna avare Kayyappa pole ullavare shishan maarakku illa irunno.
And we would have selected Annas and Kayyappas as disciples.
Pilatos Herodavumai saliyum sthaapikka illa irunno.
And we would have been in good terms with Pilate and Herod.
Enna yesu christu aagatte ശരീരങ്ങളിലെ മത്സ്യത്തൊഴിലാളികളായ സമകാലികര് സാമാന്യരെന്നും പഠിപ്പില്ലാത്തവരെന്നും വിളിക്കുന്നതായ ഒരു ശിമയോനെയും ഒരു അന്ത്രോസിനെയും ഒരു യോഹന്നാനെയും ഒരു യാക്കോബിനെയും ചുണ്ടം പിരിക്കുന്ന ഒരു മത്തായിയെയും ഇങ്ങനെ കുറച്ച് ആളുകളെ.
But Jesus, on the other hand, took some common people, some of them were fishermen, some of them were tax collectors, and he just rested his entire mission on their shoulders, and he left this world.
എന്നാൽ യേശു പറഞ്ഞു, ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നിങ്ങൾ നഗരത്തിൽ പാർക്കണോ.
But there was one condition: you must remain in the city until you shall receive from power on high.
യേശു ഇതി അന്തകൽപ്പന ഭൂലോകമൊക്കെ പോയി
the last message or the last commission of Jesus Christ was to go into all the world and preach the gospel.
യേശുവിന്റെ വലിയ commission ലോകമെങ്ങുമുള്ള സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിക്കുകയായിരുന്നു.
The great commission of Jesus Christ was to propagate the gospel to the very ends of the world.
യേശു അവരോട് പോകുവാൻ പറഞ്ഞു എങ്കിലും യേശു അവരോട് ഒരു വ്യവസ്ഥ പറഞ്ഞു, പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇവിടെ ഇരിക്കണോ.
Even though they were selected to go before they actually went, they had to stay there, remain there for a while.
പോകുവീരെന്നുള്ള കൽപ്പനയെ കർത്താവ് വാഗ്ദത്തമാക്കി മാറ്റി.
The commandment to go was turned into a promise by Jesus Christ.
അതായത് വാഗ്ദാനം ഇതാണ്, നിങ്ങൾക്ക് ശക്തി ലഭിക്കുമ്പോൾ നിങ്ങൾ യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റം വരെയും എന്റെ സാക്ഷികൾ ആകുവീരെന്നല്ല, എന്റെ സാക്ഷികൾ അറിഞ്ഞു.
Jesus told them that after you shall receive power, you will be my witnesses in Jerusalem, Judea, Samaria, and to the uttermost ends of the world.
ഞാനിരിക്കുന്നു ആ വാഗ്ദത്തത്തിന്റെ ഒരു ഭാഗിക നിവൃത്തിയാണ്. കുമ്മനാട്ടോ പുല്ലാട്ടോ തിരുവല്ലായും കോട്ടയത്ത് തൊട്ടാരക്കരയൊക്കെ ജനിച്ചു വളർത്തപ്പെട്ട മലയാളികള് ഇന്ന് ന്യൂയോർക്കിലായിരിക്കാൻ കാരണം പിതാക്കന്മാർ ശക്തി പ്രാപിച്ചു, നാം ശക്തി പ്രാപിച്ചു. ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ ഭാഗമായി അവൻ നമ്മെ വിവിധ രാജ്യങ്ങളിലെ കഴിക്കുന്നു.
It is the part of that promise that we find ourselves tonight to be here, though we come from different parts of India. I believe it was simply because our parents were filled with this great power, and it is as part of the promise that the God has sent us to.
ലോകമെങ്ങും സുവിശേഷം അറിയിപ്പാൻ ഒരുപിടി ആളുകളെ യേശു ഏൽപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് യാത്ര ചെയ്യുവാൻ ഇതാ ഇത്ര കുതിരകള് ഇത്ര കഴുതകളെ ഞാൻ വാങ്ങിവെച്ചിട്ടുണ്ട്. യേശു പറഞ്ഞില്ലോ,
when Jesus appointed his disciples to go around and propagate the gospel, Jesus did not tell them that I have so many chariots and I have all these means of transportation ready for you.
നിങ്ങൾക്കിവിടെ യെരുശലേമിലെ നാഷണൽ ബാങ്കിൽ ആവശ്യത്തുള്ളതായ ആ പണം നിക്ഷേപിച്ചിട്ടുണ്ട്. യേശു പറഞ്ഞില്ല,
he did not promise them a large bank account in the national bank of Jerusalem.
യേശു അവരോട് പറഞ്ഞില്ല, യെരുശലേമിലെ തിയോളജിക്കൽ സെമിനാരിയിൽ നിന്ന് അവർക്ക് ഉന്നതമായ ബിരുദങ്ങൾ നൽകാമെന്ന്.
Jesus did not promise them doctorate degrees from the seminaries in Jerusalem.
ഞാനിതിനൊന്നും എതിരല്ല, ഇതെല്ലാം ആവശ്യമായ കാര്യമാണ്. എന്നാൽ യേശു വാഗ്ദാനം ചെയ്ത മറ്റൊന്നായിരുന്നു.
I am not against any of these things. We need these things to prepare ourselves. But what Jesus promised was totally different, something else.
യേശു പറഞ്ഞത് നിങ്ങൾക്ക് ശക്തി ലഭിക്കുന്നത് വരെ യെരൂശലേമിൽ പാർക്കുക.
Jesus told them they should wait in Jerusalem until they shall receive power.
ബാക്കി എല്ലാം ഉണ്ടെങ്കിലും അത്യന്താശക്തി ഇല്ലായെങ്കിലും
യേശുവിനെ സാക്ഷിയാകുമ്പോൾ ഞാൻ സാക്ഷ്യമാകുന്നു.
You can have everything else in your life, but if this great exceeding power is missing from your life, you can never be an effective witness of Jesus.
ലോകത്തിലെ ഇരിക്കുന്ന ശക്തികളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള യുദ്ധമാണ് സുവിശേഷീകരണം.
Yes, gospel work is nothing but a spiritual warfare against the powers of darkness.
ഇത് ബുദ്ധിപരമായ ഒരു പ്രചരണമല്ല, പിന്നെയോ ആത്മലോകത്തിലെ ശക്തികളോട് ഏറ്റുമുട്ടുകയാണ്.
സത്യപ്രകാശിനി എന്ന പ്രതൻ മാസികയില് പണ്ടത്തെ ഒരു മാസികയാണ് സത്യപ്രകാശിനി. അതിൽ പെന്തിക്കോസ്തിന്റെ കേരളത്തിലെ ആരംഭകാലത്തുള്ള ഒരു മാസിക ഞാൻ വായിക്കുന്നുണ്ടായി.
The brethren movement in India had a magazine named Satya Prakashini, and many years ago they had an article like
this.
This is almost 65 years old.
പെന്തിക്കോസ്തിന്റെ ആരംഭകാലം.
That was the beginning stage of Pentecostal movement in India.
ആ വാചകങ്ങളുടെ അർത്ഥം ഇങ്ങനെയാണ്.
This is what they were saying.
ആ ലേഖകൻ പെന്തിക്കോസ്തുകാർ ഒരു യോഗം കാണുവാൻ വാളകം എന്ന സ്ഥലത്ത് പോയി.
The owner of that article went to a city called Walagam to attend a Pentecostal meeting.
ഒരു പാസ്റ്റർ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയാണ്, ഇവിടെയുള്ള പൈശാചിക ശക്തികളെ മുഴുവൻ യേശുവിന്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു.
And the pastor stood up and prayed that I am binding every power of darkness present here in the name of Jesus.
ആ പാസ്റ്റർ കിഴക്കോട്ടും പടിഞ്ഞാട്ടും തെക്കോട്ടും വടക്കോട്ടും തിരിഞ്ഞു നിന്നിട്ട് കൈ നീട്ടിക്കൊണ്ട് അവിടെയുള്ള പിശാചുക്കളെ മുഴുവൻ ബന്ധിക്കുന്നതായി പ്രാർത്ഥിച്ചു എന്ന് കളിയാക്കി.
And that the man was making fun of that pastor that he was standing up in the middle of in the midst of the audience and trying to east, west, south and north and trying to all directions and casting out, binding the powers of darkness.
ഈ കൃഷകാത്രിയായ തക്കൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാരനെ പിശാചുക്കളെ തട്ടാൻ പോവുകയാണോ എന്ന് എഴുത്തുകാരൻ ചോദിക്കുകയാണ്.
And the author had a question underneath. He said that this man was a skinny little fellow. How can such a skinny little fellow bind the powers of darkness?
അത് വായിച്ചപ്പോ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. പടിഞ്ഞാട്ടം തെക്കോട്ടും വടക്കോട്ടും തിരിഞ്ഞു നിന്നിട്ട് കൈ നീട്ടിക്കൊണ്ട് അവിടെയുള്ള പിശാചുക്കളെ മുഴുവൻ ബന്ധിക്കുന്നതായി പ്രാർത്ഥിച്ചു എന്ന് കളിയാക്കി എഴുതിയിരിക്കുകയാണ് സത്യപ്രകാശ്.
And that the man was making fun of that pastor that he was standing up in the middle of in the midst of the audience and trying to east, west, south and north and trying to all directions and casting out, binding the powers of darkness.
ഈ കൃഷകാത്രിയായ തക്കൻ And
the author had a question underneath. He said that this man was a skinny little fellow. How can such a skinny little fellow find the powers of darkness?
സാത്താന്റെ ശക്തികളെ ബന്ധിക്കുവാൻ അധികാരമുള്ള ദൈവദാസന്മാർ പ്രവർത്തിച്ചത് കൊണ്ടാണ് സഭകളുണ്ടായത്
It was then that I understood that it is because we had a power, men of God who could actually find the powers of darkness that the Pentecostal movement grew so rapidly. Spiritual dimension is totally different. Everyone is not very aware of that. Spiritual dimension is a reality.
അവിടെ വൈശ്യങ്ങളുണ്ട്, അധികാരികളുണ്ട്, ഈ അന്ധകാരലോകത്തിന്റെ അധിപതികളുണ്ട്, സ്വർഗ്ഗലോകത്തിലെ ദുഷ്ടാത്മാ സേനയുണ്ട്.
Yes, there are princes and there are principalities and powers of darkness present there.
അവർ അവിശ്വാസികളുടെ മനസ്സിനെ മൂടിക്കെട്ടി വെക്കുകയാണ്.
Their job is to blind the eyes of the unbelievers.
അവരെ ശുദ്ധിമങ്ങളെ ഇരുട്ടിൽ അടച്ചു വെച്ചിരിക്കുകയാണ്.
It is their job to depress the unbelieving families into darkness. They have captivated many families for generations and they are holding them captive to a satanic mode of worship.
പരിശുദ്ധാത്മാ ശക്തിയില വിവേചിപ്പാൻ കഴിവുള്ള ആളുകൾക്ക് മാത്രമേ ആ തിരിച്ചടിയുവാൻ കഴിയുള്ളൂ.
Only the people who have the spirit of discernment who can understand what is going on in their
family.
We are not ministering in the domain of flesh. Flesh and blood.
അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുമേ.
Why Paul admonishes us to finally be strong in Jesus and in his power.
കാരണം നമുക്കൊരു പോരാട്ടമുണ്ട്.
Because we are in the battlefield.
നമ്മുടെ പോരാട്ടം ഈ അന്ധകാര ശക്തികളെ തകർക്കുകയാണ്.
We have a job that is to break down the fortresses of darkness.
അത് നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് ചെയ്യുവാൻ കഴിയുന്നില്ല.
Accomplish that with our own power.
യേശു പറഞ്ഞു ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവന്റെ വീട് കൊള്ളയിടുവാൻ കഴിയുന്നില്ല.
Only by finding the strong man that a woman can enter into a house and commit robbery.
എന്നാൽ പരിശുദ്ധാത്മ ശക്തിക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു.
I praise God for the power of Holy Spirit that is going to us.
പരിശുദ്ധാത്മ ശക്തിയുടെ വ്യാപാരമുള്ള ആളുകൾക്ക്, അതിനുള്ള കൃപയുള്ള ആളുകൾക്ക്, അതിന്റെ അഭിഷേകമുള്ള ആളുകൾക്ക് സന്തോഷ ശക്തി ബന്ധിപ്പാൻ.
If you are filled with the Holy Spirit, if you have an ongoing prayer for the Lord with the power of the Holy Spirit, you can actually bind the powers of darkness.
We charge in the prophets and the Holy Spirit. They will throw protection on you and you.
The Bible says very clearly that Jesus Christ came into this world to unfold the bindings of Satan.
Yes, you put it on the Shishushan. Put it on the Holy Spirit. Church has ഗോപിക്കുന്ന ഒരു പത്രോസ്
എടുത്തിയാട്ടുന്ന
പത്രോസ് പരിശുദ്ധാത്മാവ് അവൻ വന്നപ്പോൾ അവൻ ആൾമാറിയവനായി.
If you look at the previous chain of Peter, he was a backslider. He was the one, he was a jumping person. He was an impulsive person. But when the power of the Holy Spirit came fall upon him, he became a totally new person.
That's the man I thought of that. Yeshu would have been to one of the chambers of the name. Why would he? What was the word?
In the Garden of Gethsemane, when the people came to take Jesus Christ captive, Peter took his sword and cut one of the soldiers there.
പത്രോസ് വാള് ഉപയോഗിച്ച് പരിചയമില്ലാത്തതുകൊണ്ട് കഴുത്തിന് വെട്ടിയ വെട്ടുകൊണ്ട് ചെവി മാത്രം
മുറിഞ്ഞതാണ്.
വല വീശി പരിചയമുള്ള പത്രോസ് വല വീശുന്നത് പോലെ ആ വാള് വെച്ച് വെട്ടിയപ്പോഴും കിട്ടിയത്.
Peter was used to casting his net into the sea, and that's the way he was using the sword also. That's why he could only cut the ear.
Yeshu paranju vaal uraiyidam.
And Jesus admonished him, put your sword in its case.
Adu artham illa Patrose, ninne vilichirikkana ee vaal upayogikkanalla.
Jesus was telling Peter, I didn't call you to use this sword.
Pentecost naale parishuddhaatmavada shakti avante mel vannu.
Amen.
Avan ezhunnathu ninna vadanathinte vaal eduthu oru ocha veesu.
Oh, on the day of Pentecost, he was filled with the power of Holy Spirit, and he stood up and he swung the sword of the Spirit on that day.
Ocha of God. Ocha vettina 3000 pera vannu.
In one swing, he was able to cut down 3,000 people.
Enna macho,
what made this tremendous
change? Uyirathile shakti avanthave
of the power from
hallelujah patros aanu udkaru vala namakku nee midikkam ninnu pogam.
It was Peter who said after the crucifixion of Jesus Christ that let us go by your old job.
Parishuddhaatma vannu patros parayya njangalo prarthanayilum vadanashishushayilum uthirikkum meyashaya sevanam cheyan kodukkan samayamilla.
But when he was filled with the Holy Spirit, the same Peter stood up and said that we will only concentrate upon prayer and meditation. We won't even come to do the administrative things in the church.
പെന്തിക്കോസ്ത് നാളിന് മുമ്പ് പത്രോസും യാക്കോബും യോഹന്നാനും എല്ലാം തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെ കുറിച്ച് തർക്കിച്ചുകൊണ്ടിരുന്നു.
ഇപ്പോൾ
പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ പതിനൊരുവരോടുകൂടെ എഴുന്നേറ്റ്
നിൽക്കുകയാണ്.
ഉയരത്തിലെ ശക്തിയാണ് മാറ്റം വരുത്തിയത്.
What made the change? It was the power from on high.
Pentecost is a shishrushayude pratheekala parishuddhaatma shaktiyaanu.
The peculiarity of the ministry of the Pentecostalism is the presence of the power from on high.
Keralathile Pentecostalinte aarambakaalangalil parishuddhaatma abhishekam illatha aalukalkku thambir mottam oru anumanam illayirunnu.
During the early stages of the Pentecostal movements in Kerala, you had to be filled with the Holy Spirit just to beat the drums in the church.
Ennal പലകിടങ്ങളിലും ഏറ്റവും ഉന്നതമായ സ്ഥാനം വരെ കരസ്ഥമാക്കുവാൻ ഇതിന്റെ ആവശ്യമില്ല, മറ്റു പലതിന്റെയും ആവശ്യമേ ഉള്ളൂ.
പെന്തിക്കോസ്തിന്റെ
ശക്തി നഷ്ടപ്പെട്ടാൽ പിന്നെ ഇത് വെറും ചവറാണ്. ഇത് ശക്തിയില്ലാത്ത, ഊർജമില്ലാത്ത, ലോകത്തിൽ പോലും ഒരു അംഗീകാരവും ഇല്ലാത്ത ഒരു ശമന സഭയായി
മാറ്റപ്പെടും. Pentecostal church lose the Pentecostal power. We are nothing but waste in this world.
എന്നാൽ പെന്തിക്കോസ്തുകാരായ നമുക്കിന്ന് അഭിമാനത്തിന് വകയുണ്ട്. കാരണം മറ്റാരുടെ അനുഭവങ്ങളിലെ ചാടിക്കുന്നവരല്ല നാം. ഞാൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച എന്റെ അനുഭവമാണോ?
Yes, to be good about ourselves, because we don't have to borrow the experience of somebody from history. Each of us has the experience of the Holy Spirit, and we can stand firmly and proudly and say that I also share the same experience of the Holy Spirit in my own life.
Amen. 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 Amen.
കണ്ടാറുണ്ടല്ലോ.
According to tradition that the Saint Thomas came to India, and we are all Malankara Christians from descendants of that religious
community.
We consider Saint Thomas as the apostle of India.
Saint Thomas ന്റെ പ്രത്യേകത ഇതായിരുന്നു, നിങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ വിശ്വസിക്കയില്ല, എനിക്ക് സ്വന്തമായ എക്സ്പീരിയൻസ്
ഉണ്ടായിരുന്നു. We know that Thomas was a doubting person. He said, I am not willing to share in your experience. I want to have my own experience with Jesus Christ.
ഞങ്ങൾ രണ്ടതാണോ ഉയർത്തെടുത്തിട്ട് അവൻ ഇവിടെ വന്നു.
Peter very openly said that we know that Jesus Christ is risen, and we know him by our own eyes.
യോഹന്നാൻ പറഞ്ഞു, ഞാൻ ഓടി പോയി കടലക്കകത്ത് കുനിഞ്ഞു നോക്കിയതാണ്, യേശു അവിടെ ഇല്ല, അവൻ ഉയർത്തെടുത്തു.
John said that I ran into the tombstone, and I can attest that he is not there.
പത്രക്കാർക്ക് മറിയ പറഞ്ഞു, ഞാൻ നേരിട്ട് കണ്ടതാണ്, അവനെന്നോട് വ്യക്തമായി സംസാരിച്ചതാണ്.
Mary Magdalene told him that, I saw him by my own eyes and he spoke to me.
Thomas പറഞ്ഞു, അതെല്ലാം നിങ്ങൾക്ക് നല്ലതാണ്, എന്നാൽ ഞാൻ വിശ്വസിക്കണമോ, എന്റെ പേരിൽ അവന്റെ മുറിവിടേണോ?
Thomas said that all these experiences are good for you, but this is not enough for me. I must put my fingers in his nose before I believe that Jesus has truly resurrected.
And Thomas said, വാഴപ്പഴത്തിൽ പുകഴ്ന്ന മലങ്കര ക്രിസ്ത്യാനികളെ, നിന്റെ ജീവിതത്തിൽ സ്വന്തമായ അനുഭവം ഉണ്ടോ? അതോ നിന്റെ വല്യപ്പന്റെ അനുഭവം പറഞ്ഞ, നിന്റെ അപ്പന്റെ അനുഭവം പറഞ്ഞ നീ കെട്ടിക്കോസുകാരനായിരിക്കണോ?
You are proud of the tradition of Saint Thomas, but do you have the similar experience of Saint Thomas had? God, do you have your own experience of Pentecostal power in your life, or are you trusting in the experience that your father had and your grandfather had?
പരിശുദ്ധാത്മ ശക്തി പ്രാപിച്ചിട്ടില്ലാത്ത സഹോദര, ആത്മീയ രംഗങ്ങളിൽ ഇടിച്ചു കയറുവാൻ ശ്രമിക്കാതെ നീ ദൈവസഭയിൽ സാക്ഷിക്കുന്ന ശക്തിയെ പ്രാപിക്കുക.
ഓ hallelujah, ഓ dear brother, if you are not filled with the Holy Spirit, rather than playing the tricks of politics to get you some position of authority in the church, why don't you wait upon the Lord and receive his power?
പരിശുദ്ധാത്മ ശക്തി പ്രാപിക്കാത്ത ഒരൊറ്റയാൾക്ക് പോലും ശുശ്രൂഷാ രംഗങ്ങളിൽ ഉയർത്തുകൊടുക്കുവാൻ പാടില്ല.
We must not lift up anybody in ministry.
Praise the Lord who does not have the infilling and anointing of the Holy Spirit in his life. I am pastor Ayurika, I am doctor Ayurika, I am doctor Manjan Ayurika, I am Kathavinte Sakshi Ayurika Valate, Ennal Kathavinte Sabayil Daivathinte Valiyum Shaktiyodu Shishrushumaru Kathavinte Sabaye Bhavikkuvanumayi Uyarva Padayanamengil Uyarathile Shakti Prapichuvanayirikkanum.
That person may be a professor, that may be a doctor, that may like a man of a high position in the world, let him be a believer, but in order to be a minister of the word of God, that person must be high over the world. In my next speech was sitting a Catholic missionary from America who was working as a missionary in India. And we became acquainted and we were talking on the plane.
നിങ്ങൾ ഇന്ത്യയിൽ മിഷണറി വേദനയിൽ വന്നിരുന്ന ആളാണോ?
ഓ ദൈ സോ ദാറ്റ് മെയിൻ വാസ് ബൈയിങ് ബ്യൂട്ടിഫുള്ളി ആൽക്കഹോൾ ലിക്വേഴ്സ് ഫ്രം ദ ഹോസ്റ്റസസ് ഫൈൻഡിങ് ദം അപ്പ് ഇൻ ഹിസ് ബാഗ്. Are you going to do missionary work in India?
ഞങ്ങളുടെ നാട്ടിൽ ഈ കാര്യങ്ങൾക്ക് ഒരു കുറവുമില്ല, ഇങ്ങനെയുള്ള ആളുകളെ രക്ഷിപ്പാൻ നിങ്ങൾക്ക് ഒരു ദൗത്യമുണ്ടോ?
I asked him, we don't have any lack of liquors in India, we have strong liquors in India, that's not what we need, but do you have a commitment to sign the people who are prone to alcohol in India?
Charismatic പ്രവർത്തനത്തെ കുറിച്ച് അവരോട് ചോദിച്ചു, അതിനെ കുറിച്ച് താല്പര്യമില്ല.
I mentioned to him about the charismatic movement within the Pentecostal circle.
You will be a failure in India as a missionary.
ഞാൻ മനുഷ്യനോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഇന്ത്യയിലേക്ക് വന്നാലും നിങ്ങളുടെ മിഷണറി പ്രവർത്തനം ഇന്ത്യയെ പരാജയപ്പെടുകയാണ്.
ഒന്നും മാറ്റപ്പെടാതെ പരിശുദ്ധാത്മ ശക്തി പ്രാപിക്കാതെ നിനക്കെന്തെല്ലാം കഴിവുണ്ടെങ്കിലും കർത്താവിനോട് നിലനിൽപ്പാൻ നിന്നെ കൊണ്ടാകില്ലോ.
As a team, and they both received water baptism. You
do you know something? That entire village was scared because of this
incident.
That is what we call the ministry of power. Missionaries, Pentecostal missionaries who came to India from America and other countries were also filled with the Holy Spirit, and they also had this ministry. When Robert F. Cook came to India, he had the ministry of the miracles and healing. Most of the first generation fathers who came forward had this ministry.
Yes,
the meaning of the Pentecostal movement of the day is to return to the
old-time
Pentecost. Today we are growing financially, materially, worldly. There are all of things that we are proud of today. Oh, we always talk about numbers, how the numbers are increasing, how the churches are increasing. And today we have many well-educated members in our church. And we are, day by day, we are also adding new institutions. And we are building more concrete buildings. Even though all of these things are well and good, we must never lose one thing that we have as a heritage. That is the power of the Most High.
Chipraladina Malsanathan Kandupottanmare, Gettimanakya
Rangalayirikum. Suppose you appointed blind men as the judges to judge a painting competition. Suppose you appointed deaf people to be the judges in a music competition.
Vishalaya.
In the Psalms, you can read portions where it says that the man was in a constrained state, but God brought him into openness, into great liberty. You can see similar portions in two different
Psalms.
The psalmist says that God actually relocated him from a constrained space, a very, very limited space, to a very open space. Another psalm, it says that he was going through a similar experience, but God brought him into a great liberty, great openness. In the second psalm, the physical location was not, he was not physically relocated, but his experiences changed. That's what Paul says. Even though we are going through all sorts of troubles in our body, we are not constrained by them. When you look at us, you find us distressed, going through troubles, but we don't feel it. Because of the presence of this power, our attitude towards this affliction
is
because of this pressure that is inside of these earthen vessels. We are not constrained by the afflictions that we go through. Even though we go through distresses in our life, we are not despair. Because this power is flowing through us. We have only one desire, that the life of Jesus should be manifested in
us.
We must have the manifestation of the power of the life of Jesus Christ in our body. We want to experience the exceeding greatness of the power that flows for the ones who believe in Him. Whenever Paul speaks about this power, he becomes very
talkative.
He says that there is a power that goes for the ones who believe in Jesus Christ, and there is no limit to that power, and I want you to understand the outer limits of that power. Charles, when he prayed to God, Lord, I want to know this exceeding great power. And he was walking through a field when he prayed like that, and this power fell upon him, and he fell down on that field. And he stood up from there, and he got up, and he ran to the house that was in the neighborhood. And he went to the owner of that house and requested for a room so that he can present something. And as soon as he entered that room, he again fell down on the ground. Because this exceeding great power was flowing through the body of the church. And he had to pray, Lord, oh please, oh hallelujah, for a few moments. Praise the Lord. Oh, this exceeding power is not just lasting for a few moments. When you have the manifestation of this exceeding power upon your body may shake, your body may move. Just like the passage of electricity through your body may move and shake. But this power is greater than that.
ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടാവായ ദൈവത്വത്തിലെ ഭൂതാവസ്ഥയെ ആളത്വം ഒരു മനുഷ്യന്റെ ശരീരത്തെ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് ദൈവം നമ്മുടെ ശരീരം തകരാതെ സൂക്ഷിക്കുന്നത് കൊണ്ടാണ് ഈ അത്യന്ത ശക്തി ഇറങ്ങി വന്നിട്ട് നാം ഇന്ന് ജീവിക്കുന്നത്.
സമയമാകട്ടെ സാത്താൻ രാജ്യത്തുള്ള ഇരട്ടിന്റെ അധികാരത്തിലുള്ള
when the Gideon was filled with the Holy Spirit, he took the trumpet and he started blowing. And the people ran up
to him.
And Gideon was victorious.
David
was filled with the Holy Spirit. And he wrote beautiful songs. And he exploded God. And he was able to tear apart a bear in the lion. When Samson was filled with the Holy Spirit, he was able to tear apart. And he was able to pass judgment upon the Philistines. Daniel was had this power. His spiritual eyes were opened and he wrote mysteries about him. Ezekiel had this power. The Holy Spirit actually lifted up Ezekiel and showed him this
power.
Isaiah had this power. He prophesied about Messiah. When John had this power, and he started dancing right in the womb of
Elizabeth.
Jesus had this power, and he demonstrated the power of the
Lord.
When Peter and Paul had this power, and they challenged the gates of hell. God has and you to the same power of me and of you. Let us pray to God that Lord send this exceeding power of God. The Bible says that if you ask, you will give more than you
ask.
If you who are wicked will give good things for your children, how much more my Heavenly Father shall give His Spirit unto the people who ask for
it.
Let us bow down our
heads
and
pray.
Our dear Lord, tonight, fill us, Lord. Give us a new anointing of your
power.
Oh, give us a new infilling of your power. Oh, give us a new life and
Lord.
Give us a new mission, Lord.
Oh, Lord, remind the young generation of
Malayalis with you.
Oh, you have
said that young people shall see the mission.
I'm going to
the same type of revival that our forefathers
would. I'm going to
சந்தோஷம் கொண்டானந்திப்பான் இந்த ஆத்மமாறி கொண்டு நிறைக்கணமே. ஆத்ம சந்தோஷம் கொண்டானந்திப்பான் இந்த ஆத்மமாறி கொண்டு நிறைக்கணமே.
இந்த ஆத்மா மாறிக்கொண்டு நிறைக்கணமே.